നിങ്ങൾ കേൾക്കുന്നത് SBS മലയാളം. കൂടുതൽ പരിപാടികൾ കേൾക്കാൻ sbs.com.au/മലയാളം സന്ദർശിക്കുക.
കൊറോണ വൈറസ് പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ ഓസ്ട്രേലിയൻ കുടിയേറ്റ രംഗത്ത് നിരവധി മാറ്റങ്ങളാണ് വരുമെന്ന് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ എന്തായാലും നോമിനേറ്റഡ് വിസകളുടെ കാര്യത്തിൽ ചില താൽക്കാലികമായിട്ടുള്ള മാറ്റങ്ങൾ, താൽക്കാലികമായിട്ടുള്ള വിസ പട്ടികകൾ സംസ്ഥാന സർക്കാരുകൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതിൻ്റെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കാനായി മെൽബണിലെ ഫ്ലൈ വേൾഡ് മൈഗ്രേഷൻ ആൻഡ് ലീഗൽ സർവീസസിലുള്ള മൈഗ്രേഷൻ ലോയർ താരായസ് നമ്പൂതിരി SBS മലയാളത്തിനൊപ്പം ചേരുന്നുണ്ട്. നമസ്കാരം ശ്രീമതി താരായസ് നമ്പൂതിരി, സ്വാഗതം SBS മലയാളത്തിലേക്ക്.
നമസ്കാരം.
ഇപ്പോൾ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഒരുപാട് മാറ്റങ്ങളാണല്ലോ ഓസ്ട്രേലിയൻ കുടിയേറ്റ രംഗത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ സർക്കാർ തന്നെ ഇത് പൂർണ്ണമായും വ്യക്തമാക്കിയിട്ടില്ല എന്തൊക്കെ മാറ്റങ്ങൾ ആയിരിക്കുമെന്നുള്ളത്, എല്ലാവരും കാത്തിരിക്കുകയാണ്. പക്ഷെ അതിനിടയിൽ താൽക്കാലികമായിട്ടുള്ള ഒരു സംസ്ഥാന നോമിനേറ്റഡ് വിസകളുടെ കാര്യത്തിൽ താൽക്കാലികമായിട്ടുള്ള പട്ടികകൾ എല്ലാ സംസ്ഥാനങ്ങളും പുറത്തിറക്കുന്നുണ്ടല്ലോ. എന്താണ് ഈ താൽക്കാലിക പട്ടിക എന്നതുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത്? അതിൻ്റെ വിശദാംശങ്ങൾ ആദ്യം ഒന്ന് പങ്കുവയ്ക്കാമോ?
തീർച്ചയായിട്ടും. താൽക്കാലിക പട്ടികകൾ പുറത്തുവിട്ടിരിക്കുന്നത് അടുത്ത ബജറ്റിന്റെ ഒക്ടോബറിൽ നടക്കുന്ന ബജറ്റിന് മുൻപായിട്ട് ഓരോ സംസ്ഥാനത്തിനും കൊടുത്തിട്ടുള്ള അലോക്കേഷൻസ് ആണ് നമ്മൾ ഈ താൽക്കാലിക പട്ടികകൾ എന്ന രീതിയിൽ കാണുന്നത്. ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി അതിന് അവർ കൊടുക്കുന്നത് ക്രിട്ടിക്കൽ സെക്ടേഴ്സിനാണ്. ഓസ്ട്രേലിയയുടെ എക്കണോമിക് റിക്കവറിയെ എങ്ങനെ ഹെൽപ്പ് ചെയ്യാം എന്നുള്ളതാണ് ഇതിന്റെ ബേസിസ്. കൂടുതലായിട്ടും ഹെൽത്ത്, IT, എഞ്ചിനീയറിംഗ്, ഈ മൂന്ന് മേഖലകളാണ് അവർ കൂടുതൽ പ്രയോറിറ്റി കൊടുത്തിരിക്കുന്നത്. പല സ്റ്റേറ്റുകളും അത് പല രീതിയിലാണ് അവർ അലോക്കേഷൻസ് എടുത്തിരിക്കുന്നത്. ഇതിനുള്ള അപ്ലൈ ചെയ്യുന്ന രീതികളും വ്യത്യാസമുണ്ട്.
ഓക്കെ, നമുക്ക് അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകാമെന്ന് തോന്നുന്നു. അതിനു മുൻപ് തന്നെ ഒക്ടോബർ 6 ഈ വർഷത്തെ ബജറ്റ് പ്രഖ്യാപിക്കുന്നു, ബജറ്റ് അവതരിപ്പിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത്. മെയിൽ ചെയ്യേണ്ടത് ഇപ്പോൾ കൊറോണ പശ്ചാത്തലത്തിൽ മാറ്റിവെച്ചതായിരുന്നു അത്. അപ്പോൾ ഒക്ടോബർ 6 വരെയുള്ള ഒരു മാസത്തിനുള്ളിൽ അപേക്ഷ അല്ലെങ്കിൽ തീർപ്പാക്കേണ്ട അപേക്ഷകളുടെ കാര്യത്തിൽ മാത്രമാണ് ഈ താൽക്കാലിക പട്ടിക ബാധകമാകുന്നത്. ഓക്കെ, അപ്പോൾ ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു നോമിനേറ്റഡ് വിസകൾക്കായി അപേക്ഷിക്കാൻ കഴിയുന്നത്?
പുതുതായി വന്നിരിക്കുന്നത് വിക്ടോറിയയാണ്. വിക്ടോറിയ 8 September മുതലാണ് ഈ ആപ്ലിക്കേഷൻസ് സ്വീകരിച്ചു തുടങ്ങുന്നത്. ഹെൽത്ത് ആൻഡ് മെഡിക്കൽ റിസർച്ച് സെക്ടേഴ്സിലേക്കാണ് അവർ കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നത്. ന്യൂ സൗത്ത് വെയിൽസും ഓപ്പൺ ആകുന്നതാണ് ഉടനെ തന്നെ. ന്യൂ സൗത്ത് വെയിൽസിൽ IT, ഹെൽത്ത് ആൻഡ് എഞ്ചിനീയറിംഗ് ആണ് പ്രയോറിറ്റി കൊടുക്കുന്നത്. ടാസ്മേനിയ, സൗത്ത് ഓസ്ട്രേലിയ എന്നീ സംസ്ഥാനങ്ങളും ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. അവരും അവരുടെ എക്കണോമിക് റിക്കവറിക്ക് വേണ്ടി ക്രിട്ടിക്കൽ സെക്ടേഴ്സിലുള്ള ആൾക്കാരെയാണ് അവർ വിളിക്കുന്നത്. ഹെൽത്ത് എന്ന് പറയുന്ന സെക്ടർ എല്ലാ സ്റ്റേറ്റ്സിലും ക്രിട്ടിക്കൽ ഏരിയയാണ്. അപ്പോൾ നിങ്ങളൊരു ഹെൽത്ത് പ്രൊഫഷണലോ IT പ്രൊഫഷണലോ എഞ്ചിനീയറിംഗ് പ്രൊഫഷണലോ അല്ലെങ്കിൽ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ക്രിട്ടിക്കൽ സെക്ടേഴ്സിൽ വരുന്നതാണ്. അത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഡിസ്ക്രിപ്ഷൻ അനുസരിച്ച് നിങ്ങളെ നോമിനേഷന് വേണ്ടി ഇൻവൈറ്റ് ചെയ്യുന്നതാണ്.
ഓക്കെ, സ്വാഭാവികമായും മലയാളികൾക്ക് ഏറെ താല്പര്യമുള്ള മേഖലകളാണ് ആരോഗ്യ മേഖലയായാലും IT മേഖലയായാലും എല്ലാം തന്നെ. അപ്പോൾ ഓരോ സംസ്ഥാനങ്ങളിലേക്ക് നമുക്ക് വിശദമായി പോകാൻ കഴിയുമോ? അപ്പോൾ ആദ്യം വിക്ടോറിയ ആണല്ലോ ഏറ്റവും അവസാനം പ്രഖ്യാപിച്ചത്. വിക്ടോറിയയിൽ ഏതൊക്കെ മേഖലകളാണ് ഇപ്പോൾ അവസരമുള്ളത്? എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് അല്ലെങ്കിൽ അതിൻ്റെ നടപടിക്രമങ്ങൾ എന്താണ്?
തീർച്ചയായിട്ടും. വിക്ടോറിയയിൽ നമ്മൾ ഇതിൽ അപ്ലൈ ചെയ്യുന്നത് 2 സബ്ക്ലാസ് വിസകൾക്കാണ്. സബ്ക്ലാസ് 190 ആൻഡ് സബ്ക്ലാസ് 491. സബ്ക്ലാസ് 19, ഇത് രണ്ടും സ്റ്റേറ്റ് സ്പോൺസേർഡ് വിസാസ് ആണ്. ഈ ഇന്ററിം അലോക്കേഷൻസ് വന്നിരിക്കുന്നത് സബ്ക്ലാസ് 190 ഏകദേശം 600 പൊസിഷനുകളും സബ്ക്ലാസ് 491 ഏകദേശം 200+ പൊസിഷൻസിനുമാണ് വന്നിരിക്കുന്നത്. 8 September മുതൽ നമുക്ക് നമ്മുടെ ഇൻട്രസ്റ്റ് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. വിക്ടോറിയൻ ഗവൺമെന്റിന്റെ വെബ്സൈറ്റിൽ നമുക്ക് ഇൻട്രസ്റ്റ് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഇതിന്റെ റിക്വയർമെന്റ് ആയിട്ട് വന്നിരിക്കുന്നത് നിങ്ങൾ വിക്ടോറിയയിൽ 6 ജോലി ചെയ്തിട്ടുള്ളതായിരിക്കണം. നിങ്ങളുടെ നോമിനേറ്റഡ് ഒക്യുപ്പേഷനിൽ വിക്ടോറിയയിൽ താമസിക്കുന്ന ആൾക്കാർക്കാണ് ഇത് കിട്ടുന്നത്. നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ കൂടെ നമ്മൾ ഒരു എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് വിക്ടോറിയയ്ക്ക് വേണ്ടി അതിൻ്റെ ഡീറ്റെയിൽസ് കൂടെ കൊടുത്തു കഴിഞ്ഞാൽ വിക്ടോറിയ നിങ്ങളുടെ പ്രൊഫൈൽ നോക്കിയിട്ട് ദേ വിൽ ഇൻവൈറ്റ് യു ടു മേക്ക് ആൻ ആപ്ലിക്കേഷൻ. ഇതിന് ഒരു ടൈം ഫ്രെയിം അവർ പറഞ്ഞിട്ടില്ല, എപ്പോഴാണ് നിങ്ങൾക്ക് ഇൻവിറ്റേഷൻ കിട്ടുന്നതെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ 8 September മുതലാണ് ഈ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് വിക്ടോറിയയ്ക്ക്.
വിക്ടോറിയയിൽ ജീവിക്കുന്നവർക്ക് മാത്രമാണ്, അതായത് താൽക്കാലിക വിസയിൽ നിൽക്കുന്നവർക്ക് വേണമെങ്കിൽ PR വേണ്ടി അപ്ലൈ ചെയ്യാൻ കഴിയും. ഒരു പക്ഷേ ഇപ്പോൾ താൽക്കാലിക വിസയിൽ ഇവിടെ കുടുങ്ങിക്കിടക്കുന്ന പലർക്കും ആശ്വാസമാകുന്ന ഒരു തീരുമാനമാണ് അല്ലേ അത്?
തീർച്ചയായും.
അപ്പോൾ ഏതൊക്കെ മേഖലയാണ് വിക്ടോറിയയിലുള്ളതെന്ന് പറഞ്ഞാൽ ഏതൊക്കെ തൊഴിൽ മേഖലകളാണ് പ്രധാനമായിട്ടുള്ളത്?
ഹെൽത്തും മെഡിക്കൽ റിസർച്ചുമാണ് പ്രധാനമായിട്ടും പറയുന്നത്. അത് നിങ്ങൾ എഞ്ചിനീയറിംഗിലാണ് അല്ലെങ്കിൽ ഐ ടിയിലാണ് എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇത് ചെയ്യാവുന്നതാണ്, ട്രൈ ചെയ്യാവുന്നതാണ്. വിക്ടോറിയ അന്നേരത്തെ നീഡും കോട്ടയും അനുസരിച്ചാണ് വിക്ടോറിയ നോമിനേഷൻസ് അലോക്കേറ്റ് ചെയ്യുന്നത്.
ഹെൽത്ത് എന്ന് പറയുമ്പോൾ നഴ്സിംഗ് ഉണ്ടോ അതിനകത്ത്?
നഴ്സിംഗ് ആണ് മെയിൻ ആയിട്ട്. രജിസ്റ്റേർഡ് നഴ്സസിനാണ് അവർ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. പിന്നെ അതർ മെഡിക്കൽ പ്രൊഫഷണൽസിനും അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്.
ഓക്കെ, നമുക്ക് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നതിന് മുൻപ് ഇത്തരത്തിൽ ഈ ഒരു ഇപ്പോഴത്തെ ഒരു താൽക്കാലിക വിസകൾ പറഞ്ഞിരിക്കുന്നത് എല്ലാം തന്നെ ഓസ്ട്രേലിയയിൽ കഴിയുന്നവർക്ക് മാത്രമാണോ എല്ലാ സംസ്ഥാനങ്ങളും പറഞ്ഞിരിക്കുന്നത്?
തീർച്ചയായും ഇതെല്ലാം ഓസ്ട്രേലിയയിൽ തൽക്കാലം ഓസ്ട്രേലിയയിലുള്ള ആൾക്കാർക്കാണ് ഈ ഇൻട്രീം അലോക്കേഷൻസ് വന്നിരിക്കുന്നത്.
മറ്റ് സംസ്ഥാനങ്ങൾ ഇപ്പോൾ ന്യൂ സൗത്ത് വെയിൽസിലേക്ക് പോവുകയാണെങ്കിൽ ഏതൊക്കെ മേഖലകളാണ്, എന്തൊക്കെയാണ് അതിന്റെ പ്രസക്തമായിട്ടുള്ള കാര്യങ്ങൾ?
ന്യൂ സൗത്ത് വെയിൽസ് ഹെൽത്ത്, ഐ ടി ആൻഡ് എഞ്ചിനീയറിംഗ് ഓക്യുപ്പേഷൻസ് ആണ് അവർ പ്രയോറിറ്റി കൊടുത്തിരിക്കുന്നത്. ന്യൂ സൗത്ത് വെയിൽസ് രജിസ്ട്രേഷൻ എന്നുള്ളൊരു രീതിയില്ല. നമ്മൾ എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റിൽ, സ്കിൽ സെലക്ടിൽ നമ്മൾ എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഇട്ടിട്ട് ന്യൂ സൗത്ത് വെയിൽസ് നമ്മൾ സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്നാണ് ന്യൂ സൗത്ത് വെയിൽസ് നമ്മളെ വിളിക്കുന്നത്. പിന്നെ ന്യൂ സൗത്ത് വെയിൽസിൽ സ്ഥിര താമസമാക്കിയിട്ടുള്ള ടെമ്പററി വിസ ഹോൾഡേഴ്സിനെ ആണ് അവർ വിളിക്കുന്നത്.
ഓക്കെ, മറ്റ് സംസ്ഥാനങ്ങൾ പറഞ്ഞത് ഒന്ന് ഓസ്ട്രേലിയൻ ക്യാപിറ്റൽ ടെറിട്ടറി ഉണ്ടല്ലോ അല്ലേ?
ഓസ്ട്രേലിയൻ ക്യാപിറ്റൽ ടെറിട്ടറി കാൻബ്ര, കാൻബ്ര മാട്രിക്സ് എന്നുള്ള ഒരു പ്രത്യേക തരം രീതിയാണ് അവർ അപ്ലൈ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. നമ്മൾ സാധാരണ മീറ്റ് ചെയ്യുന്ന പോയിന്റ്സ് കൂടാതെ കാൻബ്ര തന്നെ നമുക്കൊരു പോയിന്റ് സിസ്റ്റം വരുത്തിയിട്ടുണ്ട്. ആ സിസ്റ്റത്തിൽ നമ്മുടെ പോയിന്റ്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അതിനൊരു ത്രെഷോൾഡ് ഇല്ല, നമുക്ക് എത്രയാണ് നമ്മുടെ പോയിന്റ്സ് എങ്കിലും നമുക്കത് അപ്ലൈ ചെയ്യാം. കഴിഞ്ഞ പ്രാവശ്യം കാൻബ്ര മാട്രിക്സിൽ 80 പോയിന്റ്സിനാണ് ഇൻവിറ്റേഷൻ വന്നിരിക്കുന്നത്.
ഓക്കെ, അപ്പോൾ ഈ കാൻബ്ര മാട്രിക്സ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണത്?
കാൻബ്രയില് കാൻബ്രയോടുള്ള കമ്മിറ്റ്മെന്റ്, അതാണ് കാൻബ്ര മാട്രിക്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. കാൻബ്രയിൽ എത്ര കാലം ഉണ്ടായിരുന്നു, കാൻബ്രയിൽ എത്ര കാലം വർക്ക് ചെയ്തിട്ടുണ്ട്, കാൻബ്രയിൽ ഫാമിലി മെമ്പേഴ്സ് ഉണ്ടോ, അവിടെ എന്താണ് പ്രോപ്പർട്ടി ഉണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് കാൻബ്ര മാട്രിക്സിലൂടെ അവർ പോയിന്റ്സ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത്.
അപ്പൊ അത്തരത്തിലുണ്ടെങ്കിൽ കൂടുതൽ പരിഗണന ലഭിക്കും എന്നുള്ളതാണോ അതിന്?
അങ്ങനെ ആപ്ലിക്കേഷൻ ഇടുമ്പോൾ ആ ഒരു പോയിന്റ്സും കൂടി കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ആപ്ലിക്കേഷൻ ഇടുന്നത്. അതിൽ നിന്നാണ് നമുക്ക് കാൻബ്ര ഇൻവൈറ്റ് ചെയ്യുന്നത്.
ഓക്കെ, അവിടുത്തെ തൊഴിൽ മേഖലകൾ പ്രത്യേകിച്ചുണ്ടോ, അങ്ങനെ എടുത്ത് പറയുന്നുണ്ടോ?
അവിടെ ഒരു ലിസ്റ്റ് ഉണ്ട്, പ്രയോറിറ്റി ലിസ്റ്റ് കാൻബ്ര തന്നിട്ടുണ്ട്, ക്രിട്ടിക്കൽ ലിസ്റ്റ്. അത് ഒന്ന് രണ്ട് മൂന്ന് ഒക്യുപ്പേഷനായിട്ടല്ല, ഒരു ഒക്യുപ്പേഷൻ ലിസ്റ്റ് തന്നെ അവരുടെ വെബ്സൈറ്റിനകത്തിലുണ്ട്. അതിലും ഈ പറയുന്ന ഹെൽത്തും ഐ ടി എഞ്ചിനീയറിംഗ് ഒക്കെ ഉണ്ട്.
ഓക്കെ ഓക്കെ, തീർച്ചയായും. പിന്നെയുള്ളത് സൗത്ത് ഓസ്ട്രേലിയ ആണ് എനിക്ക് തോന്നുന്നു ആദ്യം പ്രഖ്യാപിച്ച ഒരു സംസ്ഥാനങ്ങളൊന്ന് സൗത്ത് ഓസ്ട്രേലിയ ആയിരുന്നല്ലോ.
സൗത്ത് ഓസ്ട്രേലിയ ആണ്. സൗത്ത് ഓസ്ട്രേലിയ വളരെ എന്താണ് സ്ട്രിക്റ്റ് ആയിട്ടുള്ള മാനദണ്ഡങ്ങളാണ് സൗത്ത് ഓസ്ട്രേലിയ എപ്പോഴും സ്വീകരിക്കുന്നത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് സൗത്ത് ഓസ്ട്രേലിയ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. സൗത്ത് ഓസ്ട്രേലിയയിൽ ഒരു ആപ്ലിക്കേഷൻ പ്രോസസ്സാണ് വിക്ടോറിയ പോലെ തന്നെ. നമ്മൾ നോമിനേഷന് വേണ്ടി, സ്റ്റേറ്റ് നോമിനേഷന് വേണ്ടി നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടതാണ്. സൗത്ത് ഓസ്ട്രേലിയയുടെ എക്കണോമിക് റിക്കവറിയെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ള ഒക്യുപ്പേഷൻസ് ആയിട്ടുള്ള ഹെൽത്ത്, ക്രിട്ടിക്കൽ സ്റ്റേറ്റ് ഒക്യുപ്പേഷൻസ്, ഹെൽത്ത്, ഐ ടി, അതർ, ദർ ആർ സം അതർ ലിസ്റ്റ് ഓഫ് ഒക്യുപ്പേഷൻസ്, അതിൽ നിന്നാണ് സൗത്ത് ഓസ്ട്രേലിയ എടുക്കുന്നത്. സൗത്ത് ഓസ്ട്രേലിയക്ക് 12 മാസം സൗത്ത് ഓസ്ട്രേലിയയിൽ വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരെയാണ് സൗത്ത് ഓസ്ട്രേലിയ എടുക്കുന്നത്.
12 മാസം അവിടെ ജോലി ചെയ്ത് അവിടെ തന്നെ ജീവിക്കുന്ന
ആൾക്കാരെയാണ് സൗത്ത് ഓസ്ട്രേലിയ എടുക്കുന്നത്.
പിന്നെ ഉള്ളത് എനിക്ക് ടാസ്മേനിയ മാത്രമാണ് ഇനിയുള്ളതെന്ന് തോന്നുന്നു.
ടാസ്മേനിയയും ഇതുപോലെ തന്നെ ഒരു നോമിനേഷൻ പ്രോസസ്സാണ്, ഒരു ആപ്ലിക്കേഷൻ പ്രോസസ്സാണ്. നമ്മൾ ഒരു ടാസ്മേനിയയിലേക്ക് സ്റ്റേറ്റ് സ്പോൺസർഷിപ്പിന് നമ്മൾ അപ്ലൈ ചെയ്യുകയാണ്. അവരും ക്രിട്ടിക്കൽ ലിസ്റ്റ് വന്നിട്ടുണ്ട്. ഈ ക്രിട്ടിക്കൽ ലിസ്റ്റ് എല്ലാ സ്റ്റേറ്റ്സിനും ഓൾമോസ്റ്റ് സിമിലർ ആണ്. ഈ നഴ്സസ് അല്ലെങ്കിൽ അതർ ഹെൽത്ത് പ്രൊഫഷണൽസ്, ഐ ടി പ്രൊഫഷണൽസ്, എഞ്ചിനീയേഴ്സ്, സ്പെസിഫിക് ടൈപ്പ് ഓഫ് എഞ്ചിനീയറിംഗ് ഒക്കെയാണ് ഇവർ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ടാസ്മേനിയയിൽ പല സ്ട്രീമിൽ നമുക്ക് അപ്ലൈ ചെയ്യാം. ഏത് സ്ട്രീമിലാണ് വരുന്നത് എന്നുള്ളത് നോക്കിയിട്ട് ആ ക്രിട്ടിക്കൽ ലിസ്റ്റിലാണ് നമ്മൾ, പ്രയോറിറ്റി ലിസ്റ്റിലാണ് നമ്മളുള്ളതെന്നുണ്ടെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാം.
ഓക്കെ, ഇപ്പം പൊതുവിൽ ഇതെല്ലാം ഇത്തരം പ്രഖ്യാപനങ്ങൾ വന്നപ്പോൾ ഉയർന്നൊരു ആശങ്ക വളരെ കുറച്ച് എണ്ണം മാത്രമാണല്ലോ, വളരെ കുറച്ച് പൊസിഷൻസ് മാത്രമാണല്ലോ ഇപ്പോൾ അവർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇത് ഇവിടെയുള്ള ഒരുപാട് വിദ്യാർത്ഥികളെയും ഇപ്പോൾ പഠനം പൂർത്തിയാക്കി നിൽക്കുന്ന വിദ്യാർത്ഥികളെയും താൽക്കാലിക വിസയിലുള്ളവരെയും അവരെ പ്രതികൂലമായി ബാധിക്കുമെന്നൊരു ആശങ്ക ഉയർന്നിട്ടുണ്ട്. എത്രത്തോളം അതിനുള്ള സാധ്യതയുണ്ട് ഈ എണ്ണത്തിൻ്റെ കുറവ്?
തീർച്ചയായിട്ടും കോവിഡ് പോസ്റ്റ് പാൻഡമിക് നമ്മുടെ മൈഗ്രേഷൻ ഈസ് ഗോയിങ് ടു ബി ബിറ്റ് ഡിഫറെന്റ് ഫ്രം ദ ഇയർ ബിഫോർ. ഇതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓസ്ട്രേലിയ എപ്പോഴും ഓസ്ട്രേലിയയുടെ എക്കണോമിക് റിക്കവറിക്ക് വേണ്ടിയിട്ടുള്ള സ്റ്റെപ്സ് ആയിരിക്കും അവരെടുക്കുന്നത്. അതിനായിട്ടുള്ള സെക്ടേഴ്സ് ആണ് അവർ ഐഡന്റിഫൈ ചെയ്തിരിക്കുന്നത്. ഈ ഇവിടെ താൽക്കാലിക വിസയിലുള്ളവരോ ഇവിടെ സ്റ്റുഡൻ്റ് ആയിട്ട് പഠിക്കാനായിട്ട് വന്ന ആൾക്കാരോ മനസ്സിലാക്കേണ്ടത്, നമ്മൾ നമ്മുടെ കരിയർ ആ ഒരു സെക്ടർ മാത്രമല്ല, പല പല സെക്ടേഴ്സ് ഉണ്ട്. അതിലേക്ക് നമ്മൾ തിരിച്ചു വിടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കരിയറിനും കൂടാതെ ഓസ്ട്രേലിയൻ എക്കണോമിക് റിക്കവറിക്കും ഒരു പോസിറ്റീവ് കോൺട്രിബ്യൂഷൻ ആയിരിക്കും. നമ്പർ ഓഫ് പൊസിഷൻസ് ഈ ഒക്യുപേഷൻ സീലിംഗ് ഫോർ ദിസ് പ്രോഗ്രാം ഇയറിൽ വളരെ ചെറിയ മാറ്റമേ വന്നിട്ടുള്ളൂ. കഴിഞ്ഞ ഫൈനാൻഷ്യൽ ഇയറിലെ ഒക്യുപേഷൻ സീലിംഗ്സുമായിട്ട് ഒരു 10 താഴെയാണ് നമുക്ക് ഡിഫറൻസ് വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു ഡ്രാസ്റ്റിക് ഡിഫറൻസ് വന്നിട്ടില്ല നമ്പർ ഓഫ് പൊസിഷൻസിൽ. അക്കാര്യത്തിൽ ആശങ്കപ്പെടേണ്ടതില്ല. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓസ്ട്രേലിയ ഐഡന്റിഫൈ ചെയ്തിട്ടുള്ള സെക്ടേഴ്സിലേക്ക് നമ്മുടെ കരിയറിനെ നമ്മൾ തിരിച്ചു വിടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ പെർമനന്റ് റെസിഡൻസി കിട്ടാനുള്ള ചാൻസസ് കൂടുകയാണ്.
ഓക്കെ, അതിൽ ഒരു സംശയമുള്ളത്, പ്രധാനമന്ത്രി ഒരു 3 മുമ്പ് പ്രധാനമന്ത്രി സ്കോട്ട് മോറിസൺ പറഞ്ഞ ഒരു കാര്യമുണ്ടായിരുന്നു, കഴിഞ്ഞ വർഷം 160,000 ആയിരുന്നല്ലോ സ്കിൽഡ് മൈഗ്രേഷൻ ഉണ്ടായിരുന്നത്, അതിന്റെ നമ്പർ അനുവദിച്ചിരുന്ന എണ്ണം ഉണ്ടായിരുന്നത്, അതൊരു പക്ഷേ 36,000 വരെയായി കുറഞ്ഞേക്കാം 2020-21 എന്ന രീതിയിൽ പ്രധാനമന്ത്രി തന്നെ സൂചിപ്പിച്ചിരുന്നു. അത്തരത്തിലുള്ള എന്തെങ്കിലും സൂചനകൾ ഔദ്യോഗികമായി ഒരു കുടിയേറ്റക്കാരി വിഭാഗത്തിൽ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടോ?
ഇതുവരെ അങ്ങനെ ഔദ്യോഗികമായിട്ടൊരു അറിയിപ്പും ലഭിച്ചിട്ടില്ല. ഇതുവരെ വന്നിട്ടുള്ളത് നമുക്ക് ഒക്യുപേഷൻ സീലിംഗ്സും പിന്നെ കഴിഞ്ഞ ദിവസം വന്നിട്ടുള്ള പ്രയോറിറ്റി ഒക്യുപേഷൻസും, ഒരു 17 ഒക്യുപേഷൻസ് പ്രയോറിറ്റിയിലുമാണ് നമുക്ക് വന്നിട്ടുള്ളത്. കുറയും, ഇത് തീർച്ചയായിട്ടും ഈ പാൻഡമിക്കിന് ഒരു റെസ്പോണ്ട് ചെയ്യാനായിട്ട് ഇത് കുറയും എന്നുള്ളത് എല്ലാവരും എക്സ്പെക്ട് ചെയ്തിരുന്ന ഒരു കാര്യമാണ്. ഇത് ഓൾറെഡി വന്നിരിക്കുന്ന ഒക്യുപേഷൻ സീലിംഗ്സിന്റെ നമ്പറിൽ കുറവില്ലെങ്കിലും ഇൻവിറ്റേഷൻസ് കൊടുക്കുന്ന നമ്പറിൽ കുറയാം എന്ന് നമ്മളെല്ലാവരും വിചാരിക്കുന്നുണ്ട്. ഇതിന് ഇതുവരെ ഒരു ഔദ്യോഗികമായ ഒരു അറിയിപ്പ് വന്നിട്ടില്ല.
ഇപ്പൊ സൂചിപ്പിച്ച ഒരു പ്രയോറിറ്റി ലിസ്റ്റിന്റെ കാര്യം, 17 തൊഴിൽ മേഖലകൾ, നഴ്സിംഗും ഐടിയും ഉൾപ്പെടെയുള്ള 17 തൊഴിൽ മേഖലകളിലുള്ളവർക്ക് ഒരു പ്രത്യേക പരിഗണന നൽകാൻ തീരുമാനിച്ചിരിക്കുകയാണല്ലോ, അതിന്റെ വിശദാംശങ്ങൾ ചുരുക്കിയെന്ന് പറയാൻ കഴിയുമോ?
തീർച്ചയായിട്ടും. ഈ ഒക്യുപേഷൻ, ഈ ലിസ്റ്റിലുള്ള ഒക്യുപേഷൻസിന് 2 കാര്യങ്ങളിലാണ് പ്രയോറിറ്റി ലഭിക്കുന്നത്. ഒന്ന് ട്രാവൽ എക്സംഷൻസ് ആണ്. നമ്മൾ ഈ ഒക്യുപേഷൻസ് നോമിനേറ്റഡ് ആയിട്ടുള്ള വിസ ഹോൾഡേഴ്സിന് ഓവർസീസിലാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഓസ്ട്രേലിയയിലേക്ക് പെട്ടെന്ന് എത്താനുള്ള ട്രാവൽ എക്സംഷൻസിനുള്ള പ്രയോറിറ്റി ലഭിക്കും. കൂടാതെ ഈ ഒക്യുപേഷൻസിൽ നമ്മൾ എംപ്ലോയർ സ്പോൺസേർഡ് എനി ടൈപ്പ് ഓഫ് വിസയ്ക്ക് എംപ്ലോയർ സ്പോൺസേർഡ് പ്രോസസ്സിംഗിൽ നമുക്ക് പ്രയോറിറ്റി ലഭിക്കുന്നതാണ്. ഡിപ്പാർട്ട്മെന്റ് പെട്ടെന്ന് അത് പ്രോസസ്സ് ചെയ്യുന്നതാണ് ഈ 17 ഒക്യുപേഷൻസിൽ.
അതായത് നഴ്സിംഗിന്റെ വിവിധ നഴ്സിംഗ് മേഖലകളും ഐടിയും ഉൾപ്പെടെയുള്ള 17 ജോലി മേഖലകളിലുള്ളവർക്ക് താൽക്കാലിക വിസയിൽ ഓസ്ട്രേലിയയിലേക്ക് വരാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും, മറ്റുള്ളവരെക്കാൾ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. തീർച്ചയായും. എന്തായാലും അടുത്ത മാസം 6 ശേഷം കൂടുതൽ വിശാലമായ പട്ടികയും കുറച്ചുകൂടെ വ്യക്തതയും ഇതിന് കൈവരുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ വിശദീകരിക്കാൻ കഴിയും. നന്ദി ശ്രീമതി താരായസ് നമ്പൂതിരി ഇത്രയും കാര്യങ്ങൾ വിശദീകരിച്ചതിന്.
ലൈക്ക് ഷെയർ കമന്റ് SBS മലയാളം ഫേസ്ബുക്ക് പേജ്.